അതിനും അപ്പുറം ആനന്ദത്തിന്റെ ഒരു ഉറവിടം. നമ്മൾ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്നു അല്ലേ, ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. സുഖമഹം അസ്വാപ്സം ന കിഞ്ചിത വേദിഷം. ദിവസം ഈ രാത്രി കിടക്കാൻ പോകുമ്പോ രാത്രി ഒന്ന് തീരുമാനിക്കണം ഈ സുഷുപ്തി എന്താണ് എന്നൊന്ന് നോക്കണം. നോക്കാൻ പറ്റില്ല, എന്താന്ന് വെച്ചാൽ നോക്കുന്ന ആളവിടെ ഇല്ല, കിടന്നു കഴിയുമ്പോ ഉറങ്ങിപ്പോവും. അങ്ങനെ ദിവസം തീരുമാനിക്കുക, കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് പറയുക ഈ സുഷുപ്തി എന്താണെന്ന് അറിയണം, എന്നിട്ട് ഉറങ്ങാം. അങ്ങനെ ദിവസം ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാ ദിവസവും യു വിൽ നോട്ട് ടച്ച് ദ കോർ ഓഫ് സ്ലീപ്പ്. എന്തെങ്കിലും ഒരു ദിവസം വളരെ ആഴത്തിൽ ഉറങ്ങും. വളരെ ആഴത്തിൽ ഉറങ്ങുന്ന ദിവസം ഒരു സ്വപ്നവും കാണാതെ തികച്ചും നിശ്ചലമായ ആ ഉറക്കത്തിന്റെ മണ്ഡലത്തിൽ പോയി ഉണർന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ ഉടനെ കുറച്ചു നേരം മുമ്പ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉറങ്ങി എന്ന് പുറകോട്ട് ബുദ്ധിയെ ഇട്ട് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം ശരീരമില്ല, മനസ്സില്ല, ഞാൻ എന്നുള്ള അഹങ്കാരമില്ല, ഒരു തികഞ്ഞ ഒരു അസ്തിത്വ മാത്രമായ ഒരു സ്റ്റേറ്റ്, ഒരു സ്ഥിതി. അതാണ് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള നേച്ചർ, സ്വരൂപം. അവിടെ ശരീരമില്ല, ശരീരമില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു, മനസ്സില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ല, ഐ വാസ് നോട്ട് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുമല്ല, കേവലമായ അസ്തിത്വം. ഒരു സുഖം ഉണ്ടായിരുന്നു, ആ സുഖം എല്ലാവർക്കും ഉണ്ട് സുഷുപ്തിയിൽ. ജാഗ്രതത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ സുഖം വരും, എന്തെങ്കിലും കേട്ടാൽ സുഖം വരും, അപ്പൊ ഇതുപോലെയൊക്കെ പടക്കം പൊട്ടിച്ചാൽ സുഖം വരും അല്ലേ. എന്തിനാ ഈ ഉത്സവമൊക്കെ? സുഖത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാ ഉത്സവങ്ങളും, എന്തിനാ? ആനന്ദത്തിനാണ്. അത് ഉത്സവം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെ പൊങ്ങി വന്ന് ഒഴുകുക, പുറത്തേക്ക് വഴിഞ്ഞൊഴുകുക എന്നാണ് അർത്ഥം. ആനന്ദം, ആ ആനന്ദം നമ്മൾക്ക് മുമ്പില്ലാത്തത് കൊണ്ടും ഈ ഉത്സവത്തിൽ ഇത്തിരി പടക്കമൊക്കെ പൊട്ടിച്ച് പുകയൊക്കെ കൊണ്ടുവന്നാൽ വരികയും ആ പടക്കം പൊട്ടിക്കഴിയുമ്പോ അതൊക്കെ പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഉത്സവം. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം ഏഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. സർവമംഗളങ്ങൾക്കും ആയതനമായ ഭഗവാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്ക് നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം. എന്തോ ഒരു അഭംഗം ഉണ്ടല്ലോ അങ്ങനെ. എന്താണ്, ദിവസം ദീപാവലിയാണ്, ഞങ്ങൾക്ക് ദിവസം ഉത്സവമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. എല്ലാ ദിവസവും ദീപാവലിയാണെന്നാണ്, എപ്പോഴും പ്രകാശമാണ്, എപ്പോഴും ഉത്സവമാണ്. എപ്പോ ഏഷാം ഹൃദിസ്ഥോ ഭഗവാൻ, ആർക്ക് ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നുവോ, ആനന്ദം എപ്പോഴും ആർക്കുണ്ടോ അവർക്ക്. പക്ഷെ നമ്മൾക്ക് ആനന്ദമയ കോശത്തു നിന്ന് അപ്പപ്പോ തിരിത്തിരി എടുക്കുകയാണ്. ആനന്ദമയ കോശത്തു നിന്ന് അപ്പപ്പോ കുറച്ച് കുറച്ച് ആനന്ദം കിട്ടുകയും പിന്നെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഭിക്ഷയാണ് നമ്മളുടെയൊക്കെ ആനന്ദം. അതുകൊണ്ട് ഉത്സവം വേണം, വിശേഷങ്ങൾ വേണം, എല്ലാം വേണം. അതാണ് പൂന്താനം പറഞ്ഞത്, ഇന്ന് വിഷുവാണ്, നാളെ ഓണമാണ്, നമ്മളുടെ ഉണ്ണിക്ക് ചോറൂണാണ്, പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചത്തുപോകുന്നു പാവം ശിവശിവ. ഹൃദയത്തില് ഭഗവാൻ നിരന്തരം ഉണ്ടെങ്കിലോ ദിവസ ഉത്സവമാണ്, എപ്പോഴും ആനന്ദമാണ്. ആനന്ദമയ കോശം എന്നതിന് പറയാൻ കാരണം സുഷുപ്തിയിൽ ആനന്ദമയ കോശം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ആനന്ദം ആ സമയത്തല്ലേ ഉള്ളൂ, അതും ദിവസമില്ല. ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് വിത്ത് ഡ്രീംസ് അല്ലേ. പല ആളുകൾക്കും ഡീപ് സ്ലീപ്പ് എന്താന്നേ അറിയില്ല, അവർക്ക് കോൺസ്റ്റന്റ് ഡ്രീമിംഗ് ആണ്. അങ്ങനെ ഡീപ് സ്ലീപ്പ് ഉണ്ടായാൽ പോലും ആ ആനന്ദമയ കോശമാണത്, കാരണം ഉറങ്ങുന്നതിന് മുമ്പില്ല, ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ടില്ല, കഴിഞ്ഞ ശേഷം ഇല്ല, അതുകൊണ്ട് ഉറങ്ങിയിട്ട് വേണം സുഖം കാണാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങും, ഉണരാൻ വയ്യ. ഉണർന്നു കഴിഞ്ഞാൽ അയ്യോ എന്തിനാ എഴുന്നേപ്പിച്ചെന്നാണ്. സ്കൂളിലേക്ക് പോവാൻ കുട്ടികളെയൊക്കെ എഴുന്നേപ്പിച്ച അവർക്ക് പാവം എത്ര ദേഷ്യം വരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോഴേ. അവരുടെ ഉറക്കം വളരെ ഡീപ്പായതുകൊണ്ടാണ് അവർക്ക് ആ ഉറക്കം വിടാൻ വയ്യ. വയസ്സായ ആളുകൾക്ക് പിന്നെ ദേഷ്യമൊന്നുമല്ല, കാരണം അവർക്ക് ഉറക്കമില്ല, സ്വപ്നം കലർന്നിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിലൊരു സുഖമില്ല. അപ്പൊ ഉറക്കത്തിലാണ് ഈ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം. പിന്നെ ചിലപ്പോഴൊക്കെ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ട് ജാഗ്രത അവസ്ഥയിൽ ചില സമയത്തിൽ ഈ ആനന്ദമയ കോശം ആവിർഭവിക്കും. കാരണമില്ലാത്തൊരു സന്തോഷം, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ആനന്ദം, ഒരു സന്തോഷം. ചെറിയ കുട്ടികളെ നമുക്ക് കാണാം, കുട്ടികളിൽ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം നല്ലവണ്ണം കാണാം. ചിലപ്പോൾ കാരണമില്ലാതെ തുള്ളും, കുട്ടികാരണം അറിയും, ഒരു ത്രില്ലുണ്ട്. ഇത് ആനന്ദമയ കോശമാണ്. പക്ഷെ എന്താ അതിലൊക്കെ ഈ വികാരമൊക്കെ വരാൻ കാരണം എന്താ? അതിന് വരവും പോക്കുമുണ്ട്, അതിനെ അനുഭവിക്കുന്ന ഒരാളുമുണ്ട്. അതുകൊണ്ട് ആ ആനന്ദമയ കോശം വരികയും പോകുകയും. ഭക്തന്മാർക്കൊക്കെ ഭക്തി ഉണ്ടായിട്ട് ആനന്ദത്തിൽ തുള്ളുന്നതും ഈ ആനന്ദമയ കോശമാണ്. പക്ഷേ അത് കഴിഞ്ഞ് അത് പോകുമ്പോൾ വിരഹം കൊണ്ട് കരയാനും കാരണം എന്താ? അത് കോശമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് വരികയും പോവുകയും ചെയ്യുന്നു. നമുക്ക് ആ സുഷുപ്തിയിൽ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ, അത് മനസ്സുകൊണ്ട് അനുഭവിച്ചതല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചു. അവിടെ മനസ്സേ ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിട്ടാണ് പറയണത് വളരെ സുഖമായിരുന്നു എന്ന്. എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ പൊന്തി വരുന്നത്. ആ സുഷുപ്തി അപ്പോ നമ്മളുടെ സ്വരൂപമാണ്, സുഖം നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് പൊന്തി വരുമ്പോ ആ സുഖത്തിനെ മറച്ചു കളയുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ഒരു വേഗ റിമംബറൻസ്, റിക്കളക്ഷൻ എവിടെയോ കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിഷയങ്ങളിലൊക്കെ തിരയണത്. പടക്കം പൊട്ടിച്ചാ വരുമോ നോക്കണു, മധുര പലഹാരങ്ങൾ തിന്നാ വരുമോ നോക്കണു. എല്ലാത്തിലും നമ്മൾ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ ഉണ്ടാവുമ്പോ തൽക്കാലത്തേക്ക് മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കും. അപ്പൊ എന്താവുന്നു, ഈ സുഷുപ്തിയിലുള്ള സുഖം വരുന്നു. അതാണ് എല്ലാം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിത്തിരി നിശ്ചലമായി നിന്നാൽ സുഖം വരും. ആളുകൾ മല കയറാൻ പോണതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. വലിയ മൗണ്ടനിയറിംഗ് പോകുന്നു, സമുദ്രത്തിന്റെ മേലെ കൂടെ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ടോട്ടൽ അറ്റൻഷൻ വരും അപ്പോഴേ ഈ ഭയം കാരണമേ. ആ സമയത്ത് ചിത്തം നിശ്ചലമായി നിൽക്കും. നിശ്ചലമായി നിൽക്കുമ്പോൾ ഇവർക്ക് എന്തോ ഉണ്ടാവുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക, ആളുകളൊക്കെ ചെയ്യണല്ലേ, ഇതൊക്കെ എന്തിനാ ചെയ്യാൻ പോണത്? അവർക്ക് ആ യുദ്ധത്തിനൊക്കെ പോകുമ്പോ മരണത്തിന് മുമ്പിൽ കാണുന്ന സമയത്ത് ആ ഒരു നിശ്ചലത ഉണ്ടാവുള്ളൂ. അവരെ അറിയാതെ ഈ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വെറുതെ ഒന്നുമല്ല ഈ രാഷ്ട്രീയത്തില് ഉറക്കെ വിളിച്ച് നടക്കുന്നതും ഒക്കെ. അവർക്കൊക്കെ എന്തോ അൺകോൺഷ്യസ് ആയിട്ട് ഈ ആനന്ദമയ കോശത്തില് സുഖം കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷെ ആ സുഖം വരികയും പോവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമല്ല. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നുള്ള നാലും ഈ ആനന്ദമയത്തിലാണ് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത്. ഈ ആനന്ദമയ കോശത്തിന്റെയും ഉറവിടം എന്താണെന്ന് കണ്ട് അത് നമ്മളുടെ സ്വരൂപമാണെന്നറിയുമ്പോൾ ആനന്ദം നമുക്ക് സ്വരൂപമാവും, അത് കോശമായിട്ടിരിക്കില്ല. അപ്പൊ ശാന്തി, ജാഗ്രത അവസ്ഥയില് ബോധപൂർവം ചിത്തവൃത്തികൾ ഒടുങ്ങുകയും വാസനാക്ഷയം ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ സുഷുപ്തിയിൽ ഏതൊരു സത്ത് ഉണ്ടായിരുന്നുവോ ആ സത്ത് ജാഗ്രതയിൽ പ്രകാശിക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞ് അനുഭവപ്പെടുമ്പോൾ ആനന്ദം സ്വരൂപമാവും. അതാണ് കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി. ആ ബുദ്ധി ആകുന്ന ഭവാനി ശിവനെ പാണിഗ്രഹണം ചെയ്യണം. ബുദ്ധിക്കന്യാം പ്രദാസ്യേ. ശിവാനന്ദ ലഹരിയിൽ അവസാനം ശ്രീശങ്കരൻ പറയണത്, എന്റെ ബുദ്ധിയാവുന്ന കന്യകയെ പരമേശ്വരന് ഞാനിതാ പാണിഗ്രഹണമായിട്ട് കൊടുക്കണമെന്ന്. ബുദ്ധിക്കന്യാം പ്രദാസ്യേ, അതായത് ബുദ്ധി എന്ന് വെച്ചാൽ വിചാരശക്തി, ജ്ഞാനം. ആ വിചാരശക്തി ആത്മാവിനോട് സമ്പർക്കം പുലർത്തുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്, യോഗം എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ട് പതുക്കെ വിചാരം ചെയ്ത് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാത്തിനെയും താണ്ടി ഈ സുഷുപ്തി അവസ്ഥയും കടന്ന് നിശ്ചലമായ നമ്മളുടെ സ്വരൂപത്തിനെ കാണുകയാണ്. ബുദ്ധിർഭവാനി പ്രതിദേഹ ഗേഹം സാക്ഷി ശിവ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾക്കും ആരാണോ സാക്ഷി അവൻ ശിവനാണ്. ജാഗ്രത്തിൽ ഇപ്പൊ ഉണർന്നിരിക്കുന്ന നമ്മൾ തന്നെയാണല്ലോ സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിനെ കാണുന്നത്, അല്ലേ? സംശയമുണ്ടോ? വേറെ ആളാണോ? സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണല്ലോ സുഖമായി ഉറങ്ങിയെന്നും പറയണത്. മൂന്നിലും ഒരേ ആളാണോ ഉള്ളത്? ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ളവൻ സാക്ഷി ശിവ. സർവഗതോന്തരാത്മ എല്ലാവരുടെയും അന്തരാത്മാവായ ശിവനാണ്, സാക്ഷിയായിട്ടുള്ള അന്തര്യാമിയാണ് ശിവൻ. ഇതൊക്കെ ചേർന്നതാണ് കാശി. ഈ ഭവാനിയും ശിവനും എവിടെ ഉണ്ടോ അത് കാശിയല്ലാതെ പിന്നെ എന്താ? സാകാശികാഹം നിജബോധരൂപം. ഈ സാക്ഷിയും ആ ഈ ശിവനും പ്രകൃതിയും ചേർന്നതാണല്ലോ നമ്മള്, അല്ലേ? സാക്ഷിയായിട്ടുള്ള ശിവനും ആ സാക്ഷിക്ക് ദൃശ്യമായിട്ടുള്ള പ്രകൃതിയും കൂടിയതാണ് നമ്മളുടെ സ്വരൂപം. സാകാശികാഹം നിജബോധരൂപ, അതാണ് കാശി എന്നത്. ചുരുക്കത്തിൽ, ഹൃദയത്തിൽ ആനന്ദം വന്നാൽ, ഭഗവത് ഭക്തി വന്നാൽ നമുക്ക് നിത്യവും ഉത്സവമാണ്, നിത്യവും ആനന്ദമാണ്. പ്രത്യേകിച്ചൊരു ഉത്സവമൊന്നും വേണ്ട. വലിയ ശിവക്ഷേത്രമായ തിരുവണ്ണാമലയില് മുരുകനാഥ സ്വാമികൾ, രമണ ഭഗവാന്റെ പാർഷദന്മാരില് ഏറ്റവും പ്രമുഖനായ മുരുകനാഥ സ്വാമികൾ ആശ്രമത്തിന് മുമ്പിൽ ഒരു കൊച്ചു മുറിയില് അദ്ദേഹം താമസിച്ചിരുന്നു. 72-73 മറ്റോ ആണ് സ്വാമികളുടെ സമാധി എന്ന് തോന്നുന്നു. അപ്പോ സ്വാമി ഒരു പ്രാവശ്യം പ്രദക്ഷിണത്തിന് പോയിട്ട് വരും, അത് കഴിഞ്ഞാൽ മുറിയിലിരിക്കും, എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഏകദേശം 40,000 പാട്ടുകൾ എഴുതി. പാട്ടുകൾ എന്ന് വെച്ചാൽ ശ്ലോകങ്ങളായിട്ടൊക്കെ. രമണ ജ്ഞാനബോധം എന്ന പേരിൽ 9,000 ശ്ലോകങ്ങളില് ഭഗവാന്റെ ടീച്ചിങ് മുഴുവൻ എഴുതപ്പെട്ടു. രമണ സന്നിധി മുറൈ, ഗുരുവാചകക്കോവ, ഇങ്ങനെ അനേക അനേക ഗ്രന്ഥങ്ങൾ. തന്റെ അനുഭവം ഇങ്ങനെ ഊറ്റ്, ആ ഊറ്റെടുത്ത് ഇങ്ങനെ ഒഴുകുക എന്ന് പറയില്ല, അതുപോലെ ഗംഗാപ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോ ശിവരാത്രി ദിവസം ശിവക്ഷേത്രം അരുണാചലത്തിലെ സ്വാമികളെ കാണാൻ പോയി ചില ഭക്തന്മാര്. അപ്പോ അന്നൊന്നും ഇത്രയൊന്നും പ്രദക്ഷിണത്തിനൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എവിടെ പോണെന്ന് ചോദിച്ചു സ്വാമികൾ. അപ്പൊ ശിവരാത്രി അല്ലേ, അതുകൊണ്ട് ഗിരിപ്രദക്ഷിണത്തിന് പോവാണെന്ന് പറഞ്ഞു. സ്വാമിക്ക് അവര് പറയുമ്പോഴാണെന്ന് ശിവരാത്രിയാണെന്ന് അറിയാന്ന്. ശിവക്ഷേത്രമായ അരുണാചലത്തിൽ ഇരുന്നിട്ടും ശിവരാത്രിയാണെന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അവർക്ക് നിത്യവും ശിവരാത്രി ആയിട്ടിരിക്കുമ്പോ നീ ഒരു ദിവസം സ്പെഷ്യൽ ശിവരാത്രി ഒന്നും അവർക്ക് ഓർമ്മയല്ല. നിത്യവും നിരന്തരം ഭഗവത് സ്മരണത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേക ദിവസം എന്നൊന്നില്ല. പ്രത്യേക ദിവസത്തിൽ ഒരു സന്തോഷമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മിച്ചാൽ ദീപാവളി വരാൻ പോകുന്നു, ആദ്യം തൊട്ട് തന്നെ സന്തോഷമാണ് കുട്ടികൾക്ക്. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുള്ളത്, ഞങ്ങളുടെ അവിടെ തേര് നടക്കും ഉത്സവം. അപ്പൊ ഒരു മാസം മുമ്പ് തുടങ്ങും, അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കുട്ടിക്കാലത്ത്. അപ്പോ അടുത്തൊരു സ്ഥലത്ത് തേര്, കൊടുവായൂര് തിരുവാതിരയ്ക്ക് തേര് വരും. അത് കഴിഞ്ഞാൽ അടുത്ത മകരമാസം ആദ്യത്തെ വെള്ളിയാഴ്ച തേര് വരും. അപ്പൊ അന്ന് മുതൽ തുടങ്ങും സന്തോഷം, ഇനി ഞങ്ങളുടെ അവിടെ ഉത്സവം വരാൻ പോവാണെന്നുള്ള സന്തോഷം. അതിങ്ങനെ നാളുകൾ കഴിയുന്തോറും അതിന്റെ ഉത്സാഹം കൂടി വരും. അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും കൊടിയേറ്റവും ഒക്കെ നടക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. തേര് ദിവസം ആ സന്തോഷത്തിന്റെ ഹൈറ്റ് ആയിരിക്കും. അന്ന് ഉച്ചയാവുമ്പോൾ കുറച്ച് കുറഞ്ഞു വരും. രാത്രിയാവുമ്പോഴേക്കും സന്തോഷം പതുക്കെ കുറയും. അടുത്ത ദിവസം അവിടെയൊക്കെ ശൂന്യമായിട്ട് നോക്കുമ്പോൾ ഡിപ്രഷനാവും. ഇങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഗൂഢമായി കിടക്കുന്ന വിവേകശക്തി ഇത് മനസ്സിലാക്കുകയാണ്. ഈ എക്സ്ട്രസിയുടെ അടുത്ത സൈഡാണ് ഡിപ്രഷൻ. മല കയറിയാൽ ഇറങ്ങണം. ലൈഫിൽ മുഴുവൻ ഏത് എക്സ്പീരിയൻസും അങ്ങനെയാണ്, മുകളിലേക്ക് പോവും. എക്സൈറ്റ്മെന്റിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കാൻ കാരണം തന്നെ എക്സൈറ്റഡ് ആവുമ്പോ ആ എക്സ്റ്റസി എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ എന്താ, മനസ്സ് നിശ്ചലമായി നിൽക്കുന്ന സമയമാണ്. അതിനാണ് ആഗ്രഹിക്കണം. ഇതുകൊണ്ടാണ് ആളുകള് വിവാഹം കഴിക്കുന്നതും കുട്ടികളെ പ്രസവിക്കുന്നതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ എല്ലാം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവണു അത് പോയി. അപ്പൊ ഇത് കുറേ കാലം വിവേകം കൊണ്ട് കണ്ടറിയുന്ന ജീവൻ മനസ്സിലാക്കുന്നു, ഒരിക്കലും സമനില തെറ്റാത്ത നിശ്ചലത, ശാന്തി. ആ ശാന്തിയിൽ ഇരിക്കണം. ഇനി വയ്യ, ഇനി ഈ ന്യൂറോട്ടിക് ക്ലൈംബിംഗ് ആൻഡ് അസെൻഡിങ് ഷുഡ് സ്റ്റോപ്പ്. അപ്പൊ ശാന്തി ഉണ്ടാവും, വിശ്രാന്തി. പക്ഷെ ആ വിശ്രാന്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം കുറെ കയറി ഇറങ്ങണം. ഈ കയറ്റത്തിന്റെ എക്സൈറ്റ്മെന്റും ഇറക്കത്തിന്റെ ഡിപ്രഷനും ഒക്കെ കുറെ അനുഭവിച്ച് നമ്മളുടെ നാഡീ നരമ്പുകളിലൊക്കെ വിവേകമുണ്ട്. ആ വിവേകത്തിന് മനസ്സിലാവണം. നമ്മളുടെ ബ്രെയിനിന് മനസ്സിലായാൽ പോരാ. ദ എൻറ്റയർ ബോഡി ഈസ് യുവർ ബ്രെയിൻ, ബട്ട് ത്രൂ യുവർ എഡ്യൂക്കേഷൻ യു ഹാവ് ലോക്കലൈസ്ഡ് ബ്രെയിൻ ഇൻ യുവർ ഹെഡ്. The entire body, each and every cell of your body is a real brain through which you have to understand, not through reading or writing. Appo namukku alert aayittu vigilant aayittu life-il jeevichal jeevithathil jeevichal nammude oro kosham kondum sukhathineyum dukhathineyum padikkanam, vivegam janikkanam. Thee thottu kaiyal pinne pidichu kondu poyalum nammal poovillallo തീയുടെ അടുത്തേക്ക്, അല്ലേ? ചിലതൊക്കെ സ്കൂളിൽ പഠിച്ചു, പഠിച്ചതൊക്കെ മറന്നുപോയി. എനിക്കിപ്പോ ഞാൻ ഒന്നും എനിക്കറിയില്ല. അപ്പോ ഇപ്പൊ സംസ്കൃതം എന്തെങ്കിലുമൊക്കെ പറയണ്ട ഉപയോഗിക്കണത് കൊണ്ടെന്നല്ലാതെ സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചതൊന്നും ഇപ്പൊ അതൊന്നും കണ്ടാൽ തന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഒക്കെ പോയി. നേരെ മറിച്ച് 8 വയസ്സിലോ 9 വയസ്സിലോ ഓടിക്കാൻ, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ഇത്ര കാലമായിട്ട് ഓടിക്കണില്ലെങ്കിലും ഇപ്പൊ സൈക്കിളിൽ കയറി ഇരുന്നാൽ ഓടിക്കും. അതെങ്ങനെയാ? അത് ശരീരത്തിന് അറിയാം. ശരീരം പഴകി വെച്ചതാണ്, ശരീരം പഠിച്ചതാണത്. സോ യു ഷുഡ് ലേൺ ത്രൂ ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് യുവർ ബോഡി. എന്തിനാ അത് പറഞ്ഞു വന്നത്? വിവേകം ശരി, വിവേകം ശരി, വേറെ എന്തോ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു വന്നത്. ഇത്രയേ ഉള്ളൂ ബ്രെയിൻ. വേറെ എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് ജീവിതത്തിലെ സുഖദുഃഖാനുഭവങ്ങളെ ഒക്കെ കണ്ടറിഞ്ഞ എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിപ്രഷൻ, ഹർഷം ശോകം, ഗീതയിലെ 2 വാക്കാണ്. ഹർഷം ഉണ്ടാവണു, നല്ല സുഖം ഉണ്ടാവുമ്പോ ഹർഷം ഉണ്ടാവണു. അതിന്റെ അടുത്ത സൈഡാണ് ശോകം. ഹർഷശോകോ ജഹാതി യഥാ പശ്യ പശ്യത്തെ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യമുപൈതി എന്ന് ഉപനിഷത്ത്. ഹർഷശോകവും ജഹാതി, അതേതാ മന്ത്രം? ഹർഷശോകങ്ങളെ ഉപേക്ഷിക്കുന്നു, പുണ്യപാപയെ വിധൂയ, പുണ്യപാപങ്ങളെയും വിടുന്നു. പുണ്യപാപത്തിന്റെ എഫക്റ്റാണ് ഹർഷവും ശോകവും. നമ്മൾക്ക് പുണ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഹർഷം. കാരണമില്ലാതെ ചിലപ്പോ സന്തോഷം വരണില്ലേ, പണ്ടെപ്പോഴോ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഡിപ്രഷൻ വരുന്നത് അതുപോലെ തന്നെ. ഈ എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിപ്രഷൻ, അതിന്റെ സൂക്ഷ്മരൂപമാണ് പുണ്യം പാപം. ഈ പുണ്യവും പാപവും നിശേഷം ഒഴിഞ്ഞു പോയാൽ അവർക്ക് പിന്നെ സുഷുപ്തി എന്നൊരവസ്ഥയില്ല. തെളിഞ്ഞ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലിത്തിരി കരിപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ നല്ലവണ്ണം ഇളക്കിയാൽ ആ വെള്ളം കറുപ്പ് കളറായിട്ടിരിക്കും, അല്ലേ? തെളിഞ്ഞ വെള്ളം നമ്മളുടെ സ്വരൂപമാണ്. ചിത്തവൃത്തികളെയാണ് നമ്മൾ കരിപ്പൊടി. അതിത്തി ഇളക്കിക്കഴിഞ്ഞാൽ സ്വരൂപത്തിൽ, ആ ബോധത്തിൽ ഉണ്ടാവുന്ന ചിത്തവൃത്തി ചലനം മനസ്സ് സ്വപ്നമാണത്. ഇളക്കാതെ നിർത്തിയാൽ കരിപ്പൊടി അടിയിൽ പോയി അടിഞ്ഞു കിടക്കും, അല്ലേ? അടിഞ്ഞു കിടക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയണത്. വെള്ളം തെളിവുണ്ട്, എന്നാൽ കരിപ്പൊടി ഉണ്ട് താനും. കരിപ്പൊടി പോയിട്ടൊന്നുമില്ല, ഉണ്ട്. പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പൊന്തും. അടിയിൽ പോയി അടിഞ്ഞു കിടക്കുമ്പോ വെള്ളത്തിന്റെ തെളിവും കിട്ടും, കരിപ്പൊടിയുടെ സ്വാദും വരും. വെള്ളം കുടിച്ചാൽ, തെളിച്ചിട്ട് കുടിച്ചാൽ തെളിഞ്ഞ വെള്ളവും കിട്ടും, കരിപ്പൊടിയുടെ സ്വാദും വരും. അതുപോലെ സുഷുപ്തിയിൽ ആത്മാവിന്റെ സുഖവും ഉണ്ടാവുന്നുണ്ട്, അജ്ഞാനത്തിന്റെ മറവും ഉണ്ടാവുന്നുണ്ട്. ആ അജ്ഞാനത്തിന്റെ മറ നീങ്ങി ആത്മസുഖം, സ്വാത്മസുഖം അനുഭവിക്കുന്നവനാണ് അവന്. ആ കരിപ്പൊടിയൊക്കെ എടുത്തു കളയണം, എന്നാലേ ശരിയാവുള്ളൂ. കരിപ്പൊടി എടുത്തു കളയൽ എന്താ? ഹർഷശോകൗ ജഹാതി. എക്സൈറ്റ്മെന്റും ഡിപ്രഷനും പോണം. അതെങ്ങനെ? ജാഗ്രത്തിൽ വളരെ അലേർട്ടായിട്ട് ജീവിക്കണം, ബോധപൂർവം ജീവിക്കണം. തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്ന് അറിയണ പോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം, നിങ്ങളുടെ ഓരോ കോശത്തിനും ദേഹത്തിലുള്ള ഓരോ കോശത്തിനും പറഞ്ഞുകൊടുക്കുക, എന്താണ് ഈ ലോകാനുഭവം, അതിലെന്ത് സംഭവിക്കണു, എവിടെ ശോകമുണ്ട്, എവിടെ ദുഃഖമുണ്ട്, എവിടെ ഡിപ്രഷനുണ്ട്. അത് കുറേ അനുഭവിച്ച് ആ ഡിപ്രഷൻ എങ്ങനെ നീങ്ങും, എങ്ങനെ പതുക്കെ പതുക്കെ അതിൽ ദുഃഖമുണ്ടെന്ന് കണ്ടിട്ട് പിൻവലിയണം. അപ്പൊ എന്താവും? നാച്ചുറൽ ആയിട്ട് there will be quietude, wholeness. ജാഗ്രത, ജാഗ്രതയോടുകൂടെ ജീവിക്കുക എന്നാണ്. ചില കഥകളൊക്കെ അങ്ങനെയുണ്ട്, ഈ സെൻ ബുദ്ധിസത്തിൽ അങ്ങനെ ചില കഥകളുണ്ട്. ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ പോയി ജ്ഞാനോപദേശത്തിന്. അപ്പൊ ഗുരു പറഞ്ഞു, നിനക്ക് വാള് പയറ്റ് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അവിടെ അവരൊക്കെ അതൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ബുദ്ധസന്യാസികളുടെ കുഴപ്പമാണ്, വൈദിക കർമ്മമാർഗത്തിൽ സന്യാസം ഉണ്ടാക്കിയില്ല. ബുദ്ധനാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആളുകളെ സന്യാസിയാക്കിയത്. വൈദിക കർമ്മമാർഗം വളരെ സയന്റിഫിക് ആയിരുന്നു. വൈദിക കർമ്മമാർഗം എന്നല്ല, വൈദിക മാർഗം. അവിടെ എല്ലാവർക്കും ഒന്നും ഇതിന് അധികാരം കൊടുത്തില്ല. നിങ്ങളായിട്ട് പുറത്തു പോകുമ്പോൾ പോയിക്കോളൂ, അല്ലെങ്കിൽ ലീഡ് എ നാച്ചുറൽ ലൈഫ്, അതാണ് വൈദിക മാർഗം. ബുദ്ധൻ കരുണ കൊണ്ട് എന്ത് ചെയ്തു? ഈ സംസാരം ദുഃഖമാണ്, എല്ലാം വിഷമാണ്, എല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കാഷായവും കൊടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധ വിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞപ്പോ ബുദ്ധൻ തന്നെ കണ്ടു, 2000 ഭിക്ഷുക്കളെ ഉണ്ടാക്കി, ഇവരോട്ട് പറഞ്ഞാ കേൾക്കണൂല്ല, തമ്മിൽ തല്ലണു, ചീത്ത പറയുന്നു, അസൂയയും ദ്വേഷവും കാമവും ക്രോധവും ഒന്നും പോണില്ല. അദ്ദേഹം കുറെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ഇവർക്ക്, പ്രാണനെ ശ്രദ്ധിക്കൂ, വാക്കിംഗ് മെഡിറ്റേഷൻ, സിറ്റിംഗ് മെഡിറ്റേഷൻ. അവരോ ഒന്നും കാര്യമില്ല. ചിലപ്പോ ജ്ഞാനികൾക്കും അബദ്ധം പറ്റും, ജ്ഞാനികളും വലിയ വലിയ ബ്ലണ്ടേഴ്സ് ഒക്കെ ചെയ്യും. അവരുടെ പൂർവ്വവാസന കൊണ്ടും പൂർവ്വജ്ഞാനം കൊണ്ടും ഒക്കെ ചിലപ്പോ ചെയ്യും. അത് അവരെ ബാധിക്കൊന്നുമില്ല, പക്ഷെ കാലാകാലത്തിന് ലോകത്തിലത് നിൽക്കും. അപ്പൊ ബുദ്ധൻ ഇങ്ങനെ 1000 ആളുകളെ, അത് തികച്ചും അശാസ്ത്രീയമാണ്. നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടൊന്നും നിങ്ങൾ അനുഭവിക്കാൻ കൊണ്ടുവന്ന പ്രാരബ്ധവാസനയൊന്നും പോവില്ല. വൈദികമായ മാർഗം എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരം നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സിമ്പിൾ സാധനമൊന്നുമല്ല. അതിനെത്രയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജ്ഞാനത്തിനെ അറിയൂ. അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരി, കർമ്മത്തിൽ ജാഗ്രതയായിട്ടിരിക്കൂ. പുതിയ കർമ്മങ്ങൾ ചേർക്കാതെ ലെറ്റ് ദ ഇന്റലിജൻസ് ഇൻ ദ ബോഡി ഡെവലപ്പ് ടിൽ ഇറ്റ് ഈസ് മെച്യുർ ഇനഫ് ടു റിസീവ് ദ ഹയർ വിസ്ഡം. സാധാരണമായിട്ട് ജീവിച്ച് പതുക്കെ പതുക്കെ പക്വപ്പെട്ടു വരൂ എന്നൊക്കെയാണ് വൈദിക മാർഗം. ബുദ്ധൻ എല്ലാവർക്കും ഒരു കാഷായം കൊടുത്തു, ഒരു പേരും ഒക്കെ കൊടുത്തു, ഒരു ഹൈറാർക്കി ഒക്കെ ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞ് ബുദ്ധന്റെ കാലം ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ അവിടെ അടിയും തല്ലും ബഹളവും ഹീനയാനവും മഹായാനവും ഒക്കെ ആയിട്ട് പിരിയലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് അതിലും മഹാത്മാക്കൾ വരുമല്ലോ. അതിന്റെ ഇടയിലും അവരൊക്കെ കണ്ടു, ഇവരെയൊക്കെ ഇങ്ങനെ കാഷായം കൊടുത്ത് നമ്മൾ എടുക്കുകയും ചെയ്തിട്ട് ഇവരെ ധ്യാനിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ധ്യാനവും പറ്റില്ല, ഒന്നും പറ്റില്ല. ഭിക്ഷ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. കുറെ കഴിയുമ്പോൾ ഭിക്ഷ സന്യാസികളോട് ഭക്തിയുള്ള ഗൃഹസ്ഥന്മാരും വിളിച്ച് നല്ല ചാപ്പാടും കൊടുക്കും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സംഭവിക്കേണ്ടല്ലോ പോണ സ്ഥലത്ത്. അതുപോലെ അതൊക്കെ കഴിയുമ്പോൾ ഇവർ അതും തിന്നിട്ട് കിടന്നു ഉറങ്ങുന്നല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അപ്പോഴാണ് ഇവർ ആലോചിച്ചത്, ഈ സന്യാസം ഇങ്ങനെ പോരാ, അപ്പൊ പിന്നെയും ഇതിന് ചില ആയോധന കലകളും രാജസ ക്ഷാത്ര വൃത്തികളും ഒക്കെ അതിലുണ്ടാക്കിയവർ അതിനകത്ത് കൊണ്ടുവന്നിട്ടും പിന്നെയും അതിനകത്ത് യുദ്ധം ചെയ്യാനുള്ള ടെക്നിക്സും പലതും ഒക്കെ പഠിപ്പിച്ചു. അതിൽ വന്നതാണ് ഈ എന്താപ്പോ ജപ്പാനിലൊക്കെ ഉള്ള യുദ്ധകലകളൊക്കെ അങ്ങനെ വന്നതാണ്, ബുദ്ധസന്യാസികൾ ഉണ്ടാക്കിയതാണ്. അവരാണ് ഇതൊക്കെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചതൊക്കെ. അപ്പൊ വാള് പഠിപ്പിക്കാന്ന് പറഞ്ഞു അത്ര ഗുരു വാൾപയറ്റ്. അപ്പൊ ശിഷ്യൻ നല്ല സമർത്ഥനാണ്. അപ്പോ ആദ്യം വാളൊന്നുമില്ല, ആദ്യം നീ ജാഗ്രതയാവണം. ആദ്യത്തെ പാഠം അതാണ്, വെട്ടുതട്ട ആദ്യം വടി കൊണ്ട് പരസ്പരം തല്ലി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു, ഇനിയിപ്പോ നീ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ അടിക്കും, അടിക്കുമ്പോ ഒഴിഞ്ഞു മാറണം. കുറെ കഴിഞ്ഞപ്പോ അതും നല്ലവണ്ണം ഇയാൾ പഠിച്ചു, എപ്പോഴടി വരണോ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ പഠിച്ചു. ഇനിയിപ്പോ ഗുരു പറഞ്ഞു, സൂക്ഷിച്ചോളണം ഈ നീ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴാ ഞാൻ വന്ന് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല, അടി കൊള്ളാതെ രക്ഷപ്പെടാൻ സൂക്ഷിച്ചോളണം. അപ്പൊ ഇയാൾ ചിലപ്പോ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴോ പുല്ല് ചെത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഗുരു പുറത്തു വന്ന് അടിക്കുക. ആദ്യം ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ അടി കൊണ്ടു, പിന്നെ വളരെ ജാഗ്രതയോടുകൂടെ എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക, എപ്പോഴാ അടി കൊള്ളാന്ന്. അപ്പൊ അടി കൊള്ളാതെ ചാടിക്കൊള്ളും. പിന്നെ ഗുരു പറഞ്ഞു, അവസാനത്തെ ടീച്ചിങ്ങിന് മുമ്പായിട്ട് പറഞ്ഞു, ഇനി സൂക്ഷിച്ചോളം ഉറങ്ങുമ്പോഴായിരിക്കും ഞാൻ അടിക്കുക. ഉറക്കത്തിൽ നല്ല ചൂരൽ വടിയാണ്, ഒന്ന് രണ്ട് ദിവസം ഉറങ്ങുമ്പോ ചൂരൽ കൊണ്ട് രണ്ട് പെട കിട്ടി. അത് കഴിയുമ്പോ ഉറക്കത്തിൽ ഒരു അലേർട്ട്നെസ് വന്നു എന്നാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ജാഗ്രത, എന്തെങ്കിലും ഉറങ്ങി ഉറങ്ങുകയും ചെയ്യും, ഉറങ്ങുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലും അറിയാം. അങ്ങനെ ഒരു വിവേകം ഉണർന്നു അത്രേ. അവസാനം ഗുരു പറഞ്ഞു, ഇനി കാര്യം മാറി. അവസാനത്തെ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നീ എല്ലായിടത്തും ജാഗ്രതയായി കഴിഞ്ഞു, ഇനി ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ പരീക്ഷിക്കുള്ളൂ, പക്ഷെ അത് ഭയങ്കരമാണ്. എന്താന്ന് വെച്ചാൽ, ഇനി ഞാൻ ഉറങ്ങുമ്പോഴോ ഉണർന്നിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ വരും, പക്ഷെ വടിയല്ല ഇപ്പൊ വാളാണ്. ഒരൊറ്റ പ്രാവശ്യത്തിൽ കഴിഞ്ഞു എന്നാണ്. പക്ഷെ ആ സമയം അയാളെ ചാടി പുറപ്പെട്ടു, രക്ഷപ്പെട്ടു എന്നാണ്. അതായത് ഇതുപോലെ അലേർട്ടായിട്ട് ജാഗ്രത, ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഒക്കെ നമ്മളുടെ ഓരോ കോശത്തിലും അലേർട്ട്നെസ് ഉണ്ടെങ്കിൽ, വിജിലൻസ് ഉണ്ടെങ്കിൽ, ജാഗ്രതയായിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു പുസ്തകവും വേണ്ട, ആരും പഠിപ്പിക്കേണ്ട, നമ്മൾ തന്നെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ച് പഠിക്കും. ദുഃഖം ദുഃഖത്തിനെ കണ്ടു മനസ്സിലാക്കി വിട്ടുമാറും, ശാന്തിയിലിരിക്കും. എല്ലാവരും പോയി ദീപാവളി ആഘോഷിക്കാം. അരുണാചലശിവ 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 അരുണാചലാം അരുണാചലശിവ 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 അരുണാചലാം യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.